ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര ആഫ്രിക്കൻ സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്ത് അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിൽ പിഎം ഗതിശക്തി പദ്ധതി മാതൃകാപരമായ മാറ്റം കൊണ്ടുവന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നവരാത്രി മഹോത്സവത്തിന്റെ ആഘോഷ നിറവിൽ രാജ്യം. കേരളത്തിൽ കുരുന്നുകൾ നാളെ ആദ്യാക്ഷരം കുറിക്കും. മുഖ്യമന്ത്രി അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർ മാത്രമേ രാജ്ഭവനിലേക്ക് ഔദ്യോഗിക കാര്യങ്ങൾക്ക് വരാൻ പാടുള്ളൂ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശിനെതിരായ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാജ്യ സന്ദർശനം നാളെ ആരംഭിക്കും. നാളെ മുതൽ ഈ മാസം 15 വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ അൾജീരിയ, മൌറിറ്റാനിയ, മലാവി എന്നീ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. സന്ദർശനവേളയിൽ ഉഭയകക്ഷി യോഗങ്ങളിലും ഇന്ത്യൻ സമൂഹവുമായുള്ള ആശയവിനിമയ പരിപാടിയിലും ശ്രീമതി മുർമു പങ്കെടുക്കും. ആഫ്രിക്കയിലെ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും വിപുലീകരിക്കാനുമാണ് പ്രധാനമായും രാഷ്ട്രപതിയുടെ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വിശദാംശങ്ങളിലേക്ക്.
3 ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലേക്കുള്ള ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നാളെ മുതൽ ഒക്ടോബർ 15 വരെ രാഷ്ട്രപതി അൾജീരിയ സന്ദർശിക്കും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അൾജീരിയയുടെ പ്രസിഡന്റ് അബ്ദുൾ മജീദ് ടെബൂണുമായും മറ്റ് പ്രധാന നേതാക്കളുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. ഇന്ത്യ അൾജീരിയ എക്കണോമിക് ഫോറം, സിദ്ദി അബ്ദുള്ള സയൻസ് ആൻഡ് ടെക്നോളജി പോൾ യൂണിവേഴ്സിറ്റി എന്നിവയെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ 2ാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒക്ടോബർ 16 മൌറിറ്റാനിയ സന്ദർശിക്കും. മൌറിറ്റാനിയ ആഫ്രിക്കൻ യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന സുപ്രധാന സമയത്താണ് ഈ സന്ദർശനം നടക്കുന്നത്. സന്ദർശനവേളയിൽ മൌറിറ്റാനിയയിലെ നേതാക്കളുമായും രാഷ്ട്രപതി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. കൂടാതെ ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒക്ടോബർ 17 മുതൽ 19 വരെ മലാവി സന്ദർശിക്കും. ഡൽഹിയിൽ നിന്നും ആകാശവാണി വാർത്തകൾക്കായി മയൂഷ.
യുവജനങ്ങളുടെ നൈപുണ്യ വികസനവും പരിശീലനവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പിഎം ഇന്റേൺഷിപ്പ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷന് തുടക്കമായി. പിഎം ഇന്റേൺഷിപ്പ് .mca.gov.in എന്ന ഓൺലൈൻ പോർട്ടലിലൂടെയാണ് രജിസ്ട്രേഷൻ. 21-നും 24-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഇന്റേൺഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഈ മാസം 25 വരെയാണ് ആദ്യ ബാച്ചിന്റെ രജിസ്ട്രേഷൻ. രാജ്യത്തെ വൻകിട കമ്പനികളിൽ പ്രതിമാസം 5000 രൂപ സ്റ്റൈപ്പൻഡുമായി ഇന്റേൺഷിപ്പ് ചെയ്യാൻ യുവാക്കൾക്ക് ഇത് അവസരം നൽകുന്നു. 6000 രൂപ ഒറ്റത്തവണ ഗ്രാന്റും ലഭിക്കും. 12 മാസമായിരിക്കും ഇന്റേൺഷിപ്പിന്റെ കാലാവധി. നടപ്പു സാമ്പത്തിക വർഷത്തിൽ 1.25 ലക്ഷം ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. 1800-11-60-90 എന്ന ടോൾ ഫ്രീ നമ്പറിൽ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. രാജ്യത്ത് അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും പിഎം ഗതിശക്തി പദ്ധതി മാതൃകാപരമായ മാറ്റം കൊണ്ടുവന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ സംയോജിപ്പിച്ച് കൂടുതൽ കാര്യക്ഷമവും സുതാര്യവും ഫലപ്രാപ്തിയുള്ളതുമായ സംവിധാനം സർക്കാർ സൃഷ്ടിച്ചതായി അദ്ദേഹം പറഞ്ഞു. വേഗത്തിലുള്ള പദ്ധതി നിർവഹണത്തിലും രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും മികച്ച സേവനങ്ങൾ എത്തിക്കുന്നതിലും പിഎം ഗതിശക്തി പദ്ധതിയുടെ സ്വാധീനം ദൃശ്യമാണെന്നും ശ്രീ ഗോയൽ അഭിപ്രായപ്പെട്ടു. ജനീവയിൽ നാളെ ആരംഭിക്കുന്ന ഇന്റർ പാർലമെന്ററി യൂണിയന്റെ 149-ാമത് സമ്മേളനത്തിലേക്കുള്ള പാർലമെന്ററി പ്രതിനിധി സംഘത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള നയിക്കും. ഈ മാസം 17 വരെ നടക്കുന്ന സമ്മേളനത്തിൽ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് സിംഗ്, ഇരുസഭകളുടെയും സെക്രട്ടറി ജനറൽമാർ, വിവിധ പാർലമെന്റ് അംഗങ്ങൾ എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘമാണ് പങ്കെടുക്കുന്നത്. സമാധാനപരവും സുസ്ഥിരവുമായ ഭാവിക്കായി ശാസ്ത്രവും സാങ്കേതികവിദ്യയും നവീകരണവും പ്രയോജനപ്പെടുത്തുന്നു എന്ന വിഷയത്തിൽ ശ്രീ ബിർള സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഹരിയാനയിൽ നായബ് സിംഗ് സെയ്നിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ഈ മാസം 17-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ പഞ്ച്കുളയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരും മുതിർന്ന ബിജെപി നേതാക്കളും പങ്കെടുക്കും. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് അയൽരാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ സായുധ സേനകൾ പൂർണ്ണമായും സജ്ജരാണെന്ന് ഉറപ്പാക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യതാൽപര്യങ്ങൾക്ക് ഭീഷണി ഉണ്ടായാൽ പ്രതിരോധിക്കാൻ ഇന്ത്യ മടിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാളിലെ ഡാർജിലിംഗിൽ സുഖ്ന സേനാ ആസ്ഥാനത്ത് ആയുധപൂജയിൽ പങ്കെടുത്ത ശേഷം സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തെയും ശസ്ത്രത്തെയും ഒരുപോലെ ബഹുമാനിക്കുന്ന പാരമ്പര്യമാണ് ഭാരതത്തിന്റേതെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
भारत संभव इकलौता देश है जहां शास्त्रों और शस्त्रों की एक साथ पूजा होती है, यानी शास्त्र और शस्त्र को समान आदर के भाव से भारत में देखा जाता है। यह हमारी उस विशाल और महान सांस्कृतिक परंपरा का प्रतीक है जिसमें हम किसी भी वस्तु का उपयोग करने के पहले और बाद में उसके प्रति कृतज्ञता ज्ञापित करते हैं।
ബോർഡർ റോഡ് ഓർഗനൈസേഷൻ നിർമ്മിച്ച 75 അടിസ്ഥാന സൌകര്യ പദ്ധതികളും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്യപുരോഗതി ഉറപ്പാക്കാനുള്ള പ്രതിബദ്ധതയുടെ അടയാളങ്ങളാണ് ഇവയെന്നും ഈ മേഖലകളുടെ വികസനം സാമൂഹിക സാമ്പത്തിക തന്ത്രപരമായ തലങ്ങളിൽ പ്രധാനമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 2,236 കോടി രൂപ ചെലവിലാണ് ഇവ പൂർത്തിയാക്കിയത്. സിക്കിമിൽ നടന്ന ചടങ്ങിലാണ് 22 റോഡുകൾ, 51 പാലങ്ങൾ, മറ്റ് 2 പദ്ധതികൾ എന്നിവ ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തത്. മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 11 സംസ്ഥാനങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുമാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും അവരുടെ ആരാധനാലയങ്ങളുടെയും സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് സർക്കാരിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടു. ധാക്കയിലെ തന്തി ബസാറിലെ പൂജാമണ്ഡപത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലും സത്ഖിരയിലെ യശോരേശ്വരി കാളിക്ഷേത്രത്തിലെ മോഷണത്തിലും അതീവ ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നതായി വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. ഈ ആക്രമണങ്ങൾ ഖേദകരമാണെന്നും നിരവധി ദിവസങ്ങളായി ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നതായും ഇന്ത്യ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
നവരാത്രി മഹോത്സവത്തിന്റെ ആഘോഷ നിറവിൽ രാജ്യം. രാജ്യത്ത് പലയിടങ്ങളിലും ഇന്ന് വിജയദശമി ആഘോഷിക്കുന്നു. രാവണനുമേൽ രാമന്റെ വിജയം ഓർമ്മപ്പെടുത്തിയാണ് വിജയദശമി ആഘോഷിക്കുന്നത്. പശ്ചിമബംഗാളിലും കർണാടകയിലും ജനങ്ങൾ ഉത്സവലഹരിയിലാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ കനത്ത ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ന്യൂഡൽഹിയിൽ ഇന്ന് നടക്കുന്ന ദസറ ആഘോഷങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. വിജയദശമി ദിനത്തിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയമാണ് വിജയദശമി നൽകുന്ന സന്ദേശമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. തിന്മകൾ ഇല്ലാതാക്കാൻ എല്ലാവരും പ്രതിജ്ഞ എടുക്കണമെന്നും അദ്ദേഹം സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു. ദുർഗാദേവിയുടെയും ശ്രീരാമന്റെയും അനുഗ്രഹത്താൽ ഏവരും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വിജയിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. ദസറ ആഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ കവരത്തി ദ്വീപിൽ ആയുധപൂജ സംഘടിപ്പിച്ചു. വിവിധ സൈനിക വൃത്തങ്ങളുടെ കൂട്ടായ്മയിൽ IRB ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ശസ്ത്രപൂജയിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാനത്ത് വിജയദശമി ദിനത്തിൽ നാളെ പുലർച്ചെ മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം, ചോറ്റാനിക്കര ദേവീക്ഷേത്രം, തിരൂർ തുഞ്ചൻ പറമ്പ് ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ നടക്കുന്ന എഴുത്തിനിരുത്ത് ചടങ്ങിൽ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കും. നവരാത്രിയുടെ സമാപനമായ മഹാനവമി പൂജയും ആഘോഷവും നാളെയാണ്. കണ്ണൂരിലെ 2ാം ദസറ ആഘോഷങ്ങൾ ഇന്ന് സമാപിക്കും. രാജ്ഭവനിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥർ വരേണ്ടതില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞെന്ന രീതിയിൽ ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ വ്യക്തത വരുത്തി രാജ്ഭവൻ. സർക്കാർ ചുമതലപ്പെടുത്താതെയും ഉദ്യോഗസ്ഥർ ഇതിനു മുൻപ് രാജ്ഭവനിൽ ഔദ്യോഗിക കാര്യങ്ങൾക്ക് വന്നിരുന്നു. അവരെ രാജ്ഭവൻ സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ ഇനി മുതൽ മുഖ്യമന്ത്രി അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർ മാത്രമേ ഔദ്യോഗിക കാര്യങ്ങൾക്ക് വരേണ്ടതുള്ളൂ. എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് വരാമെന്നും രാജ്ഭവൻ പ്രസ്താവനയിൽ അറിയിച്ചു. 7 പേർ മരിക്കാനിടയായ ഹരിയാനയിലെ കൈതൽ വാഹനാപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ഇന്ന് രാവിലെയാണ് കൈതലിൽ ദസറ ആഘോഷങ്ങൾക്ക് പോയ സംഘം സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞത്. ഗുജറാത്തിലെ മെഹ്സാനയിൽ മതിൽ തകർന്ന് 6 തൊഴിലാളികൾ മരിച്ച സംഭവത്തിലും അദ്ദേഹം അനുശോചിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള കർണാടക തീരങ്ങളിൽ ഇന്നും തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ബംഗ്ലാദേശ് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാമത്തേതും അവസാനത്തേതുമായ മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. 2 ജയത്തോടെ ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന 2ാം മത്സരത്തിൽ 86 റൺസിനാണ് ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ വിജയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര ആഫ്രിക്കൻ സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്ത് അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിൽ PM ഗതിശക്തി പദ്ധതി മാതൃകാപരമായ മാറ്റം കൊണ്ടുവന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നവരാത്രി മഹോത്സവത്തിന്റെ ആഘോഷ നിറവിൽ രാജ്യം. കേരളത്തിൽ കുരുന്നുകൾ നാളെ ആദ്യാക്ഷരം കുറിക്കും. മുഖ്യമന്ത്രി അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർ മാത്രമേ രാജ്ഭവനിലേക്ക് ഔദ്യോഗിക കാര്യങ്ങൾക്ക് വരാൻ പാടുള്ളൂ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശിനെതിരായ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.